കർത്താവിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം, ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഈ വെള്ളിയാഴ്ച തിരുവചനവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാൻ കർത്താവിന് കൃപാവന്തനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ പ്രാവശ്യവും വചനം പറയാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. കാരണം തിരുവചനം തീയാണ്. ആ തീ നാവിലൂടെ തീപ്പൊരികളായി ചിതറുമ്പോൾ അതിൻ്റെ ചൂടും ശക്തിയും എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ തിരുവചനം പറയാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ ആത്മീയ ആനന്ദമാണ്. നിങ്ങളും ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം പറയുന്നവരായി തീരണം. ആത്മീയ ആനന്ദം. വേറെ ലക്ഷ്യമൊന്നും വേണ്ട. വേറെ എന്ത് ലക്ഷ്യം? എല്ലാ ലാക്കും ലക്ഷ്യവും എല്ലാം ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കണം. വെസ്റ്റഡ് ഇൻ്ററസ്റ്റ് ഒന്നും ഉണ്ടാകരുത്. നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു സഭയുടെ വക്താവാകണമെന്നോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയാകണമെന്നോ ഏതെങ്കിലും വിശ്വാസ ആചാരങ്ങളുടെ പ്രചാരകനാകണമെന്നോ ഒരു ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ആകെ ഒരേ ഒരു ലക്ഷ്യം മാത്രം, കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ സാക്ഷിക്കുക, ക്രിസ്തുവിനെ ഉയർത്തുക, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുക, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക. മതി, വേറെ ലക്ഷ്യമൊന്നും വേണ്ട. വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ വരുമ്പോഴാണ് ശുശ്രൂഷ പാളിപ്പോകുന്നത്. അപ്പോഴാണ് നാം അറിയാതെ നമ്മുടെ ശുശ്രൂഷ ഫലശൂന്യമായി തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം മാത്രം ലാക്കാക്കി ഏകലക്ഷ്യത്തോടെ നാം കർത്താവിൻ്റെ വേല ചെയ്യുന്നുവെങ്കിൽ അവിടെ അത്ഭുതകരമായ വിജയം ലഭിക്കും. ആത്മാക്കളെ തൊടും, അനേകർക്ക് പ്രയോജനം ചെയ്യും. കിട്ടുന്ന സമയം മുഴുവൻ യേശുവിനെ സാക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൂടി സാക്ഷിക്കുക, നമ്മുടെ സംസാരത്തിൽ കൂടി സാക്ഷിക്കുക, നമ്മുടെ ശുശ്രൂഷയിൽ കൂടി സാക്ഷിക്കുക. ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ നാം വചനം പറഞ്ഞാൽ അത് ദോഷമായി തീരും. കാരണം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ നിയമിച്ചപ്പോൾ അവൻ 12 പേരെ നിയമിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാം, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടത് നയിപ്പാനും ഭൂതങ്ങളുടെ മേലധികാരം ഉണ്ടാകേണ്ടതിനും 12 പേരെ നിയമിച്ചു എന്ന്. തന്നോടെ ഇരിക്കാത്തവർക്ക് ആർക്കും പ്രസംഗിക്കാൻ യോഗ്യതയില്ല. ക്രിസ്തുവിനോട് ഇരിക്കുക, ടു ബി വിത്ത് ജീസസ്. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടത് നയിപ്പാനും ഭൂതങ്ങളുടെ അധികാരം ഉണ്ടാകേണ്ടതിനും 12 പേരെ നിയമിച്ചു. ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണം. വേറെ ഒരു ലക്ഷ്യം വരരുത്. പലപ്പോഴും പറ്റുന്നൊരു വലിയ അപകടം ഞാൻ ചിലപ്പോൾ സൂചിപ്പിക്കാറുണ്ടല്ലോ, ഞാൻ തന്നെ ഇന്നും കിണഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് സ്വയം, ഈഗോ. എന്നെ ആളുകൾ മാനിക്കണം, എൻ്റെ അഭിപ്രായത്തിന് ആളുകൾ വില കൽപ്പിക്കണം, എന്നെ ആരും തരം താഴ്ത്തരുത്, എൻ്റെ കുറ്റം ആരും പറയരുത് എന്നിങ്ങനെയുള്ള ചിന്താഗതികളുടെ എല്ലാം പിന്നിലൊരു ഈഗോയുണ്ട്, ഒരു സ്വയമുണ്ട്. ഞാൻ ഇന്നും വാസ്തവത്തിൽ പടവെട്ടുന്ന ഒരു യുദ്ധമുഖമാണത്, ആന്തരികമായ യുദ്ധം, ഈഗോ. ആ ഈഗോ തകരുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു ഞാനുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെടുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ചില സമ്പൂർണമായും എന്നിലെ ഞാൻ മരിച്ച് എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യലേഖനം 2:13 ഞാൻ പറഞ്ഞത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയും, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. ആ ജഡം എന്ന് പറയുന്നത് വെറും ശരീരം മാത്രമല്ല, അത് പഴയ മനുഷ്യൻ, ദി ഓൾഡ് ഹ്യൂമൻ നേച്ചർ. ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിന് രാഗങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. അതെല്ലാം ക്രൂശിച്ച് കളയുന്നു. അത് ദിനംപ്രതി ക്രൂശിക്കുകയാണ്. നോക്കൂ, അപ്പോസ്തലൻ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ച് കർത്താവിൻ്റെ വേല ചെയ്തതുകൊണ്ടാണ് അപ്പോസ്തലൻ നിന്നുകൊണ്ട് കർത്താവ് യൂറോപ്പിനെ ഇളക്കി മറിച്ചത്. സ്തോത്രം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയും, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. 6:14 എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ലോകവും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം 2 സ്വയം ക്രൂശിക്കപ്പെടുന്നു. ഗലാത്യലേഖനം 5 ജഡം ക്രൂശിക്കപ്പെടുന്നു. ഗലാത്യലേഖനം 6 ലോകം ക്രൂശിക്കപ്പെടുന്നു. അതാണ് ഈ ഗലാത്യലേഖനത്തിലെ 3 ഭാഗങ്ങളിലായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാൻ എന്ന വ്യക്തി ഇല്ലാതായിട്ട് യേശു ക്രിസ്തു നമ്മിൽ നിറഞ്ഞു നിന്നിട്ട് നമ്മുടെ ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവിൻ്റെ തീപ്പൊരി നിറഞ്ഞു നിന്നിട്ട് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ ഫലപ്രദമായി തീരും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴെല്ലാം ഞാൻ ആനന്ദിക്കുന്നു, എന്നിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകുന്നത് കൊണ്ട് അതിൻ്റെ സമാധാനവും സന്തോഷവും ആശ്വാസവും സൗഖ്യവും കർത്താവ് എനിക്ക് തരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ശക്തിയും കൃപയും ലഭിക്കുന്നത് കൊണ്ട് വചന ശുശ്രൂഷയുടെ സമയങ്ങളിലെല്ലാം ഞാൻ അതിയായി ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. സഭാപ്രസംഗി പറയുന്നതാണ്, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തും നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. ഭാഗ്യവശാൽ ഈ സായന്തന വേളകളിലും ആയുസിൻ്റെ സായന്തന വേളകളിലും കർത്താവിൻ്റെ വചനം പറയാൻ കർത്താവ് എനിക്ക് ശബ്ദം തന്നു, ആരോഗ്യം തന്നു, ആയുസ് തന്നു. എല്ലാം ദാനം, എല്ലാം ദാനം. സ്തോത്രം, സ്തോത്രം. ഈ ദാനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. സ്തോത്രം. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയും വിഭൂവാസം, കൃപയാൽ മനോഹരമായി കൃപ കൃപയൊന്നൻ ആശ്രയമായി, കൃപ കൃപയൊന്നൻ ആനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും, ബലഹീനത നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദത്തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ കൃപ കൃപയൊന്നെന്നാശ്രയമാ കൃപ കൃപയൊന്നെന്നാനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്ന കൃപ മതിയെന്നാളും, വൈരികൾ വന്നാലും എതിരുയർന്ന കൃപ മതിയെന്നാളും, എൻ്റെ താഴ്ച അവൻ എന്നെ ഓർത്തല്ലോ, ഘോര വൈരിയൻ ബലം അവൻ തകർത്തല്ലോ, തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ, കൃപ കൃപ ഒന്നെന്നാശ്രയമായി കൃപ കൃപയൊന്നൻ ആനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും, വൈരികൾ വന്നാലും ഉയർന്നാലും കൃപ മതിയെന്നാളും, പ്രതികൂലം അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും, തിരുജീവനെ തന്നവനിമേലും കൃപയാൽ നടത്തും എന്നെ കൃപ ഒന്നെന്നാശ്രയമായി കൃപ കൃപ ഒന്നെന്നമായി വൈരികൾ എതിരുയർന്ന കൃപമതി എന്നാളും വൈരികൾ വന്നാലും എതിരുയർന്ന കൃപമതി എന്നാളും
സ്തോത്രം. നിങ്ങൾ ചേർന്ന് പാടിയെന്നും കരുതട്ടെ. കൃപ കൃപയാണ് നമ്മളെ നിലനിർത്തുന്നത്. കൃപയാണ് നമുക്ക് ശബ്ദം തരുന്നത്. കൃപയാണ് നമുക്ക് ആയുസ് തരുന്നത്. കൃപയാലാണ് നാം ഈ നിമിഷം വരെ ജീവിച്ചത്. ഓർത്തു നോക്കൂ, പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ, എന്തൊക്കെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ? ഏതെല്ലാം മ്ലേച്ഛതകളിൽ കൂടിയെല്ലാമാണ് നാം നടന്നു വന്നത്? ഏതെല്ലാം അഴുക്കുചാലുകളിൽ കൂടിയാണ് നാം നടന്നു നീങ്ങിയത്? എന്തെല്ലാമായിരുന്നു നമ്മുടെ മനോഭാവം? എല്ലാം ലോകമല്ലായിരുന്നോ? ലോകം ലോകം അല്ലേ? ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ, ലോകത്തിലെ ഇമ്പങ്ങൾ, ലോകത്തിലെ ബന്ധുമിത്രാദികൾ, എല്ലാം ലോകമയം, ലോകമയത്വം. പാപം, പ്രകടമായി പാപമൊന്നും ഇല്ലാത്തപ്പോഴും ലോകമയത്വം അല്ലായിരുന്നു നമ്മുടെ ജീവിതം? എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ അല്ലേ, ദുരാചാരങ്ങൾ, എല്ലാം ചില അനുഷ്ഠാനങ്ങൾ. കൂട്ടായ്മ പോലും ഒരു അനുഷ്ഠാനം പോലെ നമ്മൾ പലരും കരുതിയിരുന്നു. ഒരനുഷ്ഠാനം, ഒരാചാരം, ഒരു പതിവ്, കസ്റ്റം അല്ലേ? അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നമ്മുടെ ജീവിതം? നേർച്ച കാഴ്ചകളും വഴിപാടുകളും അതിലെല്ലാം തൃപ്തിപ്പെട്ട് പരിശുദ്ധന്മാരുടെ കപടങ്ങളിൽ ആശ്രയിച്ച് അല്ലേ? എന്തായിരുന്നു നമ്മുടെ ജീവിതം? എവിടെ നിന്നാണ് കർത്താവ് നമ്മളെ പൊക്കിയെടുത്തത്? എന്തൊരു സുബോധമാണ് കർത്താവ് നമുക്ക് തന്നത്? എന്തൊരു സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നത്? സ്തോത്രം. എല്ലാം കൃപ, 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 കൃപ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ചിന്താവിഷയം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമാണല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം ധ്യാനിച്ച് തുടങ്ങിയത്. വാസ്തവത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മൊത്തത്തിൽ പറഞ്ഞാൽ ഗ്യാരണ്ടീസ് ഓഫ് സെക്യൂരിറ്റിയാണ്. ഗ്യാരണ്ടീസ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷിതത്വത്തിൻ്റെ ഗ്യാരണ്ടി. മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്നുള്ളതായ വിടുതൽ, ഡെലിവറൻസ് ഫ്രം ഹിഡൻ ഡേഞ്ചേഴ്സ്. മാത്രമല്ല ഇമ്മ്യൂണിറ്റി ഫ്രം ഫേറ്റൽ ഡിസീസ്, അപകടകരമായ രോഗങ്ങളിൽ നിന്നുള്ളതായ രോഗപ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി ഫ്രം ഫേറ്റൽ ഡിസീസസ്. ഇതെല്ലാം ഈ സങ്കീർത്തനം നാം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്സ് ടെൻഡർ ആൻഡ് പേഴ്സണൽ കെയർ. ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ്, അഭയസ്ഥാനവും സങ്കേതവും സർവശക്തനായ ദൈവത്തിൻ്റെ വ്യക്തിപരമായ കരുതലിൻ്റെ കരുത്തിൻ കീഴിൽ ലഭിക്കുന്നു. ഇതിൻ്റെ എല്ലാം വിശദീകരണമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പിന്നിലുള്ള ഭാഗങ്ങളെല്ലാം. ആദ്യ ഭാഗത്താണ് ഇതെല്ലാം കാണുന്നത്. ഇമ്മ്യൂണിറ്റി ഫ്രം ഫേറ്റൽ ഡിസീസസ്, ഡെലിവറൻസ് ഫ്രം ഹിഡൻ ഡേഞ്ചേഴ്സ്, ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് ഇൻ ദ ഓൾമൈറ്റി ഗോഡ്സ് ടെൻഡർ പേഴ്സണൽ കെയർ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കൂ, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കിട്ടും. അത് വായിക്കാം.
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു.
ആർക്കാണ് ഈ മഹാഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന്. സ്തോത്രം. നമുക്കെപ്പോഴും മറയാൻ അത്യുന്നതൻ നമ്മോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക. അത്യുന്നതന്റെ മറവിൽ ഞാൻ വസിക്കുന്നു എന്ന് സ്വയം സമാധാനപ്പെടുക. സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഞാൻ പാർക്കുന്നത് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കുക. സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് എൻ്റെ ജീവിതമെന്ന് നാം നമ്മെ തന്നെ സമർപ്പിക്കുക. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? രണ്ടാം വാക്യം.
യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു.
സ്തോത്രം. ദൈവത്തെ കുറിച്ച് പറയും, യഹോവയെ കുറിച്ച്, ദൈവം എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ദൈവം എന്റെ സങ്കേതമാണ്, ദൈവം എന്റെ കോട്ടയാണ്, ദൈവം ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാണ്. സ്തോത്രം. വ്യക്തിപരമായ വിശ്വാസം, എന്റെ സങ്കേതം, എന്റെ കോട്ട, എന്റെ ദൈവം, എന്റെ അഭയസ്ഥാനം, മൈ ഷെൽട്ടർ ആൻഡ് റിഫ്യൂജ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. സ്തോത്രം. ഈ രണ്ട് വാക്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. ഇന്ന് അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. മൂന്നും നാലും വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു.
സ്തോത്രം. ദൈവം വിശ്വസ്തനാണ് എന്നാണ് അവിടെ പറയുന്നത്. അവന്റെ വിശ്വസ്തത, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവം, വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകാത്തവനായ ദൈവം. ഓ, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വിശ്വസ്തത, അവൻ്റെ വാക്ക് വിശ്വസിക്കാം. സ്തോത്രം. നമുക്ക് അവൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. അവൻ്റെ വിശ്വസ്തത, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളോട് അവൻ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ഒരു ദർശനം കിട്ടിയോ എന്നോ, അല്ല നിങ്ങൾ കർത്താവായ യേശുവിനെ നേരിട്ട് കണ്ടു എന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു വെളിച്ചം കണ്ടു എന്നോ, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ വചനം ലോഗോസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ റീമ കിട്ടിയിട്ടുണ്ടാകും. വചനം വേദപുസ്തകം, ലോഗോസ്, ദ ഹോളി ബൈബിൾ, ദ ഹോളി വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം, അതെല്ലാവർക്കും എല്ലാ കാലത്തും ഉള്ളവർക്കുമാണ്. പക്ഷേ അതിൽ നിന്ന് എനിക്കുള്ളത് ഞാൻ പെറുക്കിയെടുക്കണം. എനിക്കുള്ള റീമ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിൽ നിന്ന് എനിക്ക് ഒരു റീമ ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. സംഘത്തിന് 50:15. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. സ്തോത്രം. വചനത്തിൽ നിന്ന് എൻ്റെ സ്വന്തം അനുഭവമായി ഞാൻ പെറുക്കിയെടുത്തത് യോഹന്നാന്റെ സുവിശേഷം 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യോഹന്നാൻ 14:27. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. സ്തോത്രം. പൊതുവായി കർത്താവ് പറഞ്ഞ ജീവൻ്റെ വചനമാണ്, പക്ഷേ അത് എൻ്റേതാക്കി ഞാൻ അനുഭവിച്ചെടുക്കുന്നു. അതുപോലെ ഒരവസരത്തിൽ എനിക്ക് സ്വന്തമായി കിട്ടിയ ഒരു വചനമാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം. 27 അവസാന വാക്യം, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയത്തെ എത്ര വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസ്തയാതിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്രം. ഞാൻ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ഈ വാക്യം എല്ലാം ഉരുടുമായിരുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്രം. ആഗ്രഹങ്ങൾ തരും. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ കാണാം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തിയുള്ളവന്. Ephesians 3:20. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തിയുള്ളവൻ. സ്തോത്രം. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ നിരൂപിച്ചിട്ടുമില്ല എനിക്ക് BA-ക്കോ MA-ക്കോ BEd-നോ റാങ്ക് കിട്ടണമെന്ന്, യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടണമെന്ന് ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഞാനത് ചോദിച്ചുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ശക്തിയുള്ള കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി BA-ക്കും BEd-നും MA-ക്കും കേരള യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് തന്ന് എന്നെ മാനിച്ചു. ഭൗതികമായ കാര്യമാണ് പറയുന്നത്, ഭൗതികമായ കാര്യം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളും ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ രോഗസൗഖ്യം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ വിവാഹ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ മക്കൾ പിറക്കുന്ന കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, ഭവനം പണിയുടെ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം. സ്തോത്രം. ഭൗതികമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, എല്ലാം ചോദിക്കാം, ചോദിക്കാം, ചോദിച്ചു വാങ്ങാം. ഒന്ന് ചെമ്മവേൽ 1 പറയുന്നില്ലേ, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ അവനെ ചെമ്മവേൽ എന്ന് പേരിട്ടു. ശിമേൽ പ്രവാചൻ്റെ ജനനത്തെക്കുറിച്ച് വായിക്കുന്ന ഭാഗത്ത് ശിമേൽ പ്രവാചൻ്റെ അമ്മയായ ഹന്ന പറയുകയാണ്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ അവനെ ചെമ്മവേൽ എന്ന് പേരിട്ടു. അപേക്ഷിച്ചു വാങ്ങി. അതുകൊണ്ടാണ് 21 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, അധരങ്ങളുടെ യാചന നിഷേധിച്ചിട്ടില്ല, അധരങ്ങളുടെ യാചന നിഷേധിക്കാത്തവൻ. നമുക്ക് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി എത്രയോ ശ്രേഷ്ഠവും ഉന്നതവുമായ കാര്യമാണ് ആത്മാവിൻ്റെ കാര്യം, നിത്യതയുടെ കാര്യം. ഭൗതികമായ കാര്യങ്ങളെല്ലാം എല്ലാം എല്ലാം ഏതാനും വർഷങ്ങൾ, മരണം വരെയുള്ള കാലം. എന്നാൽ മരണത്തിന് ശേഷമുള്ള അനന്തമായ നിത്യത, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കാനിടയാകുക എന്നുള്ള മഹാസൗഭാഗ്യം നാം ചോദിച്ചു വാങ്ങണം, അപേക്ഷിച്ചു വാങ്ങണം. നിത്യജീവൻ്റെ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഏത് സമയത്ത് കടന്നു പോയാലും എൻ്റെ രക്ഷകൻ്റെ അരികിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഏത് സമയത്ത് കടന്നു പോയാലും എൻ്റെ രാജാധിരാജൻ്റെ പാവനപാദം ഞാൻ മുത്തും എന്നുള്ള ഉറപ്പ് നോക്കുണ്ടായിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ധൈര്യം നോക്കുണ്ടായിരിക്കണം. അത് ആ ധൈര്യം ഉള്ളതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, നിത്യത തന്നിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും, ഭക്തിയിൽ ആനന്ദ കണ്ണീർ ഞാൻ വീഴ്ത്തും, ഞാൻ എന്നും സ്തുതിക്കും. അകിത് നിങ്ങൾക്കറിയാമോ, നിത്യത തന്നിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും, നിത്യ തന്നിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും, ഭക്തിയിലാനന്ദ കണ്ണീർ ഞാൻ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസൂദനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസൂദനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. 1000 നാവുകളാലും 10000 വാക്കുകളാലും, 1000
നാവുകളാലും 10000 വാക്കുകളാലും,
ആദിവ്യ സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസൂദൻ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിത്യതനിൽ ഞാൻ എത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. സ്തുതി എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെടേണ്ടത്, പുകഴ്ത്തേണ്ടത്. ഭക്തിയിൽ ആനന്ദ കണ്ണീർ ഞാൻ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതൊരു ദൈവവൈതലിൻ്റെ പ്രത്യാശയാണ്, ദൈവവൈതലിൻ്റെ ഉറപ്പാണ്. സ്തോത്രം. നാം 99 സങ്കീർത്തനം 3 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും, പക്ഷിയെ പിടിക്കുവാൻ വേട്ടക്കാരൻ വലവിരിക്കും, വലവിരിച്ച് ആ വലയിൽ കുടുങ്ങുന്ന പക്ഷിയെ പിടിക്കും, കൊന്നു തിന്നും. ദുഷ്ടനായ പൈശാചികൻ നമ്മെ വീഴിക്കാൻ വലവിരിക്കും. അവൻ കെണികൾ ഒരുക്കും, അവൻ കുടുക്കുകൾ പാകും. അവൻ്റെ കെണിയിലും കുടുക്കിലും നാം പെട്ടുപോകാതിരിക്കാൻ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. 3 വിധത്തിലാണ് പൈശാചികൻ നമ്മെ ആക്രമിക്കുന്നത്. 1, അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങിയിട്ടെന്ന് തിരിഞ്ഞ് ചുറ്റി നടന്ന് അവൻ അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് നമ്മുടെ മേൽ ചാടി വീഴും. പത്രോസ് ഒന്നാമത്തെ ലേഖനം 5:7 വായിക്കുമ്പോൾ കാണാം, ഉണർന്നീപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഉണർന്നിരിപ്പീൻ,
ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു.
ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്, ചുറ്റി ചുറ്റി നടക്കുകയാണ്. അവൻ ലജ്ജയില്ലാത്ത നീചനാണ് ഈ പിശാച്. അവൻ എത്രവണ്ണം തോറ്റാലും അവന് നാണമില്ല. അലറുന്ന സിംഹം പോലെ, സിംഹം അലറും പോലെ അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് നമ്മുടെ മേൽ വന്ന് വീഴും. ചിലപ്പോൾ ചില മനുഷ്യരെ ഗർജിക്കാറില്ലേ, കോപാക്രാന്തരായി അട്ടഹസിക്കാറില്ലേ, കുടുംബങ്ങളിൽ തന്നെ ഗർജനങ്ങളും അട്ടഹാസങ്ങളും പോരടികളും എല്ലാം നടക്കാറില്ലേ, വാഗ്വാദങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും എല്ലാം ഉണ്ടാകാറില്ലേ. അതിനെല്ലാം പിന്നിൽ പൈശാചിക ശക്തിയാണ്, ദുഷ്ടപിശാചാണ്. ഒന്ന്, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞുചുറ്റി നടക്കുന്നു. രണ്ടാമത്തേത്, കോരിന്ത്യർക്കെഴുതിയ 2 11:11 നാം വായിക്കുന്നു. 11:2
ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ,
സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ
നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
സർപ്പം ഉപായത്താൽ ഹൗവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഉപായത്താൽ ഹൗവായെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് ചതി പറ്റിപ്പോകുമോ എന്നാണ് അപ്പോസ്തലൻ ഭയപ്പെടുന്നത്. സ്തോത്രം. കോരിന്ത്യരുടെ അടിമകളോട് അപ്പോസ്തലൻ പറയുകയാണ്, ഉപായം കൊണ്ട് ഹൗവായെ ചതിച്ചു, തന്ത്രപൂർവം വന്ന്. എന്ത് മനോഹരമായ വാക്കുകളൊക്കെയാണ് പിശാച് പറഞ്ഞത്! എത്ര കൗശലമായിട്ടാണ് അവൻ സംസാരിച്ചത്! ആദ്യം പ്രശംസയാണ്. എന്ത് മനോഹരം ഈ മനോഹരമായ തോട്ടം! ഇത് നിങ്ങളുടേതാണോ? നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടി? എന്തെല്ലാമുള്ള വാക്കുകളാണ് അവൻ പറഞ്ഞത്! ഓ, നിങ്ങളെന്ത് ഭാഗ്യശാലികൾ! എന്ത് മനോഹരമായ തോട്ടം! എന്ത് ഫലമൂലാദികൾ! നിങ്ങളുടെ ഫലവൃക്ഷങ്ങളിലെല്ലാം നല്ല തൊടുത്ത് ചുമന്ന് പഴങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. എന്ത് മനോഹരം! ഈ പഴങ്ങൾ കാണുമ്പോൾ കൊതി കൂറുന്നല്ലോ. എന്തെല്ലാം ആണോ പറഞ്ഞത്, അതൊന്നും നാം വേദവസ്തു വായിക്കുന്നില്ല. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്കാണോ? പിന്നെ ഞങ്ങൾക്കല്ലാതെ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതല്ലേ? ഇത് മുഴുവൻ വാഴുവാൻ ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കാണ് ഇതിൻ്റെ ആധിപത്യം മുഴുവൻ. ഓ, നിങ്ങളെന്ത് ഭാഗ്യശാലികൾ! അല്ല, ഈ പഴങ്ങളൊക്കെ നിങ്ങൾക്ക് തിന്നാമോ? തിന്നാം. പിന്നെ ആ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും വരും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ? എന്താ കാരണം? തിന്നാൽ നിങ്ങൾ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. സാത്താൻ പൊട്ടിച്ചിരിച്ചു. മരിക്കുമെന്നോ? ദൈവത്തിനറിയാം നിങ്ങൾ തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന്. അതാ കാര്യം. ഒരു കൊള്ളി വയ്ക്കുകയാണവൻ. ദൈവത്തിനറിയാം നിങ്ങൾ അത് തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന്. നിങ്ങൾ ഒരിക്കലും ദൈവത്തെ പോലെ ആകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ് അതിൻ്റെ ധ്വനി. അതാണ് ഉപായത്താൽ, ഒരൊറ്റ വാക്ക്, ഉപായത്താൽ ഹൗവായെ ചതിച്ചു. ആ ചതിയിൽ ഹൗവ വീണുപോയി. ഹൗവ കൊതി പൂണ്ട് പഴത്തിലേക്ക് നോക്കി. അനുവാദമൊന്നും ചോദിച്ചില്ല. അവൻ കയറി. അവൻ മരത്തിൽ നിന്ന് തൊടുത്ത് ചുമന്ന മനോഹരമായ പഴം അവൻ പറിച്ചു കൊണ്ടുവന്ന് ഹൗവയ്ക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സർപ്പം ഉപായത്താൽ ഹൗവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒന്ന്, അലർന്ന സിംഹം പോലെ വരും. 2, ഉപായത്താൽ വരും. 3, 2 Corinthians 11:14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. മാലാഖയുടെ രൂപത്തിൽ പിശാച് വരും. വേദവാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുവരും. നല്ല സദു ഉപദേശങ്ങൾ പറയുന്നതുപോലെ ഭാവിച്ചുകൊണ്ടുവരും. നമ്മുടെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതുപോലെ ഭാവിച്ചുകൊണ്ടുവരും. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അതിനെക്കുറിച്ച് തൊട്ട് മുൻപുള്ള വാക്യത്തിൽ അപ്പോസ്തലൻ പറയും 13-ാം വാക്യം,
ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ
കപടവേലക്കാർ
ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ.
ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ.
അത് ആശ്ചര്യവുമല്ല.
അതെ, അതിലെ അത്ഭുതമൊന്നുമില്ല. അനേകരങ്ങനെ യേശു ക്രിസ്തുവിന്റെ വേലക്കാരെന്ന് ഭാവിച്ച് കപടവേലക്കാര്, കള്ളയപ്പോസ്തലന്മാര്, വ്യാജ പ്രവാചകന്മാര്, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പിശാച് ഏറ്റവും അധികം കൈയടക്കി വച്ചിരിക്കുന്ന സുവിശേഷ ലോകത്തെയാണ്. സുവിശേഷം പറയുന്ന ആളുകൾ നിർമ്മല സുവിശേഷത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്നു. എന്താണ് സുവിശേഷം എന്ന് പോലും മറന്നു പോകുന്നു. ഇന്നത്തെ അനേകം സുവിശേഷ പ്രസംഗങ്ങൾ വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗങ്ങളല്ല, അതെല്ലാം വ്യാജ പ്രസ്താവനകളാണ്. പാവപ്പെട്ട മനുഷ്യനെ മയക്കുന്ന ചില തന്ത്രങ്ങൾ, മനുഷ്യൻ്റെ ബലഹീനതയും അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ യാതനകളും അവൻ്റെ വേദനകളും എല്ലാം മുതലെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പേരിൽ മനുഷ്യനെ ആകർഷിക്കുന്ന, പാവപ്പെട്ടവരെ വശീകരിച്ച് വീഴിക്കുന്ന പിശാചിൻ്റെ കെണികൾ വെളിച്ചതിൻ്റെ വേഷത്തിലാണ് വരുന്നത്. വേദവാക്യങ്ങൾ ഉദ്ധരിച്ചെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. വേട്ടക്കാരൻ്റെ കണി, ദൈവമക്കളെ, വേട്ടക്കാരൻ്റെ കണി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വേട്ടക്കാരൻ്റെ കണിയിൽ ഏതെങ്കിലും നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ തെറ്റിലേക്ക് വശീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ളതായ തെറ്റിലേക്ക് നിങ്ങൾ വശീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ ദുഷ്ടപിശാചാണ്. ദൈവത്തിന് സ്തോത്രം. വേട്ടക്കാരൻ്റെ കണി, അത് ദുർവ്യാഗ്രഹമാകാം, അത് അശുദ്ധ ജീവിതമാകാം, അത് സ്വാർത്ഥതയാകാം, അത് അഹങ്കാരമാകാം. അനേകം ദൈവമക്കൾ വീണിട്ടുള്ള ഒരു വലിയ ഭയാനകമായ രംഗം അവനവനെ തന്നെ ഉയർത്തുക എന്നുള്ളതാണ്. വേട്ടക്കാരൻ്റെ കണി, അതിൽ കുടുങ്ങാതെ നാം നോക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. നാശകരമായ മഹാമാരി മഹാവ്യാധികളാണ്. ഇപ്പോൾ ഈ കോവിഡ് ബാധ ഒരു നാശകരമായ മഹാമാരിയാണ്. ഒരു വലിയ സാർവലൗകിക ദുരന്തമാണിത്. എല്ലാ ദേശങ്ങളും ഈ കോവിഡ് ബാധയിൽ ഞെട്ടി വിറയ്ക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു നാശകരമായ മഹാമാരിയാണ്, ഒരു ഭയാനകമായ അത്യാഹിതമാണ്. ലിവിംഗ് ബൈബിളിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത്, ഹി റെസ്ക്യൂസ് യു ഫ്രം എവരി ട്രാപ്പ് ആൻഡ് പ്രൊട്ടക്ട്സ് യു ഫ്രം ദ ഫേറ്റൽ പ്ലേഗ്. മഹാമാരി, ഫേറ്റൽ പ്ലേഗ്, അപായകരമായ മഹാവ്യാധി, ഫേറ്റൽ പ്ലേഗ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായും ഈ മഹാമാരി പൂമുഖത്ത് നിന്ന് മാറിപ്പോകുവാൻ നമുക്ക് ഒന്നടങ്കം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തൃക്കരം നീട്ടിയാൽ ഇത് മാറിപ്പോകും. ഇതിനുള്ള വാക്സിൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്നെല്ലാം വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് വാക്സിനേഷൻ ഫലപ്രദമായി നടക്കുന്നതിന് എത്രയും വേഗം ശാസ്ത്രലോകം ഉണർന്ന് പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഈ മഹാമാരി മാറിക്കിട്ടുന്നതിന് വേണ്ടി, ഈ വലിയ പ്ലേഗ് മാറിക്കിട്ടുന്നതിന് വേണ്ടി, ഈ വലിയ മഹാവ്യാധി മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചനം പറയുന്നു, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഡെലിവറൻസ് ഫ്രം ഫേറ്റൽ ഡിസീസസ്, അപായകരമായ രോഗങ്ങളിൽ നിന്നുള്ളതായ വിമോചനം. സ്തോത്രം. അത് ദൈവം നമുക്ക് തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കൂ. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചും എല്ലാം അനുസരിച്ചും നാം ഈ മഹാമാരിയോട് യുദ്ധം ചെയ്യൂ. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേട്ടക്കാരൻ്റെ കണി നമുക്ക് ഒഴിവാക്കി തരാൻ കർത്താവായ യേശു ക്രൂസിൽ മരിച്ചു. നാശകരമായ മഹാമാരി നമുക്ക് ഒഴിവാക്കി തരാൻ കർത്താവ് ക്രൂശിന്മേൽ മുറിവേറ്റ് കിടന്നു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുൻപ് യെശയ്യ പ്രവാചകൻ പറഞ്ഞു. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. സ്തോത്രം. യെശയ്യ 53:4 മുതൽ,
സാക്ഷാൽ
നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു,
നമ്മുടെ വേദനകളെ അവൻ ചുമന്നു,
നമ്മുടെ വേദനകളെ അവൻ ചുമന്നു.
നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു.
നാമോ ദൈവം അനുശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു.
എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ സംഭവിച്ചത് എന്താണ്? ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും.
നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാശകരമായ മഹാമാരി മാറും. അവന്റെ അടിപ്പിണരുകളിലേക്ക് നോക്കുക, ക്രൂശിലേക്ക് നോക്കുക. സ്നേഹിതരെ, നിങ്ങൾ രോഗ്രസ്തരായിരിക്കുന്നവര്, നിങ്ങൾ കിടക്കുന്ന കിടപ്പിൽ നിങ്ങൾ ക്രൂസിലേക്ക് നോക്കുക. ക്രൂസിന്മേൽ കിടന്ന് മൂന്നാണികളിൽ പെടയുന്ന നമ്മുടെ രക്ഷകന്റെ തിരുമുറിവുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. അവന്റെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ആ തിരുരക്തത്തിലേക്ക് നിങ്ങൾ നോക്കുക. അവന്റെ ആ കൈകളിലും കാലുകളിലുമുള്ള മുറിവുകളിൽ നിന്നും ചങ്കിലേറ്റ മുറിയിൽ നിന്നുമായി ഒഴുകുന്ന ആ തിരുരക്തത്തിലേക്ക് നിങ്ങൾ നോക്കുക. കർത്താവിന് സ്തോത്രം. കുരിശിൻ്റെ ആ ഉണങ്ങിയ മരത്തിൽ കൂടി ഒലിച്ചൊലിച്ചിറങ്ങുന്ന ആ തിരുരക്തത്തിലേക്ക് നിങ്ങൾ നോക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളെ തൊടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ആ തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപ നിങ്ങളെ സ്വാധീനിക്കും നിങ്ങൾക്ക് അനുഭവിക്കാം. ആ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ സ്വാധീനത്താൽ നിങ്ങളുടെ രോഗങ്ങൾ മാറുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. പൗലോസിൻ്റെ 1-ാം ലേഖനം 2:24 പറയും, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. ദൈവത്തിന് സ്തോത്രം. രോഗ്രസ്തായവർ മന്ദമായി വേറെ ആരും കേൾക്കണമെന്നില്ല, പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് സൗഖ്യം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എനിക്ക് സൗഖ്യം. ഇങ്ങനെ നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ കിടക്കുക. കർത്താവിന് സ്തോത്രം. നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപ വ്യാപരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ സെലകളിൽ കൂടി നിങ്ങളുടെ രക്തം ഒഴുകുന്ന അതേ സെലകളിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ രക്തം ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങളിൽ നിമിത്തം തകർന്നു വയ്ക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് സമാപിക്കാം. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ വേട്ടക്കാരൻ്റെ കടയിൽ നിന്ന് വിടുവിക്കുന്ന, മാനസികമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനത്തിന് വേണ്ടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന് സ്തോത്രം. അത്ഭുതകരമായ പരിപാലനം. നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്നു, വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് വിടുവിക്കുന്നു, പൈശാചികൻ്റെ കണികളിൽ നിന്ന് വിടുവിക്കുന്നു, നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ വെള്ളിയാഴ്ചയും ഞങ്ങൾക്ക് തിരുവചനത്തിന് മുമ്പിൽ വരാൻ കൃപ തന്നതിനായി സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യദായകമായ ശക്തി ഓരോരുത്തരുടെയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേട്ടക്കാരൻ്റെ കണിയിൽ കുടുങ്ങി കിടക്കുന്നവർ രക്ഷപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശകരമായ മഹാമാരിയിൽ വലഞ്ഞു വിഷമിക്കുന്നവർ സൗഖ്യം പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ കർത്താവേ ഈ ദുഷ്ടപിശാചിൻ്റെ കെണി മാറുവാൻ, ഇന്നത്തെ ഈ ഭീകരമായ മഹാവ്യാധി മാറുവാൻ കർത്താവേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കര ഒന്ന് നീട്ടണമേ കർത്താവേ, ആണിപ്പാട് കരം ഒന്ന് ഉയർത്തണമേ കർത്താവേ. ദൈവമേ, അവിടുത്തെ കരം ഉയർത്തിയാൽ മതിയല്ലോ ദൈവമേ ഈ കോവിഡ് ബാധ മാറുവാൻ. കർത്താവേ, ഈ കോവിഡ് ബാധയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണമേ. ജാതിമത ഭേദമന്യേ എല്ലാവരെയും രക്ഷിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരിക്കൽ കൂടി വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരാനിടയായി. നിങ്ങൾ നാളെ രാവിലെ 6:00 സൂര്യ ടി വിയിലെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യ ടി വിയിലെ പ്രസംഗം വീണ്ടും ആരംഭിക്കുകയാണ്. സൂര്യ ടി വിയിൽ നാളെ രാവിലെ 6:00 വചനം കേൾക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. സൂര്യ ടി വി. മറ്റൊരു കാര്യം, നാളെ കഴിഞ്ഞ് ഞായറാഴ്ച 1:30 to 3:00 വരെ നമ്മുടെ കൂട്ടായ്മ യോഗമാണ്. ടി വി പവർഷൻ ചാനലിൽ നമ്മുടെ കൂട്ടായ്മ യോഗം 1:30 to 3:00 വരെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ അത് ആ യോഗത്തിൽ കൂടുവാനും അത് നിങ്ങൾ സംബന്ധിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവരുടെ ഭവനങ്ങളിരുന്നു കൊണ്ട് നിങ്ങൾ ടി വിയിൽ കൂടി പവർഷൻ ചാനലിൽ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ. ഞാൻ നിങ്ങളുടെ വിനയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കുക. കർത്താവിന് സ്തോത്രം. ഭാഗ്യവശാൽ വലിയ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നും കൂടാതെ ഞങ്ങൾ കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പിന്നെ കിഡ്നിയുടെ പ്രയാസമല്ലേ, അതുകൊണ്ട് ഏത് സമയത്തും ഏത് രോഗം വരാവുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സൗഖ്യമായി എന്ന് പറയാനൊക്കെയില്ലല്ലോ. എന്നാൽ ദൈവം കൃപ ചെയ്ത് ഇപ്പോൾ പ്രകടമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.